بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. رندامد إبستغتل كتاب التوحيد ينا عادة عمقتل الأديان. أدل ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം നൽകിയിട്ടുള്ള ആയത്ത്, വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു ത്താഗൂത് ഫമിൻഹും മൻ ഹദല്ലാഹ വമിൻഹും മൻ ഹഖത്ത് അലൈഹിം അദ്-ളലാല. ഈ ആയത്താണ് ഷെയ്ഖ് ഇവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത്. വലഖദ് ബഅസ്ന, വലഖദ് എന്ന പദത്തിന്റെ അർത്ഥം വാവ് അത് സത്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വാവാണ്. ലാമ് ചേർന്ന് വന്നതുകൊണ്ട് തന്നെ ഖദ് എന്ന് പറഞ്ഞാൽ ലിത്തഹ്ഖീഖ്, തീർച്ചയായും ഉറപ്പായും എന്ന അർത്ഥം വരുന്ന പദമാണ് ഖദ്. വലഖദ് ബഅസ്ന, ബഅസ എന്ന് പറഞ്ഞാൽ അഖ്റജ എന്നാണ് അർത്ഥം, പുറത്തു കൊണ്ടുവരിക. എവിടെ അർത്ഥം അർസൽന, നമ്മൾ അയച്ചിരിക്കുന്നു, നമ്മൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ബഅസ്ന ന എന്ന പദം നമ്മൾ എന്നറിയിക്കുന്നതിനാണ്, ജമഅന്റെ രൂപമാണത്. വലഖദ് ബഅസ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുവചന രൂപത്തിൽ ഇങ്ങനെ പ്രയോഗിക്കുന്നതിനുള്ള കാരണം ഇത് ബഹുമാനത്തിനു വേണ്ടിയാണ്. എല്ലാ ഭാഷയിലും ആ രൂപമുണ്ട്, ബഹുമാനത്തിന് വേണ്ടി ബഹുവചന പ്രയോഗം ഉപയോഗിക്കുക എന്നുള്ളത്. പണ്ട് രാജാക്കന്മാരൊക്കെ പറഞ്ഞിട്ട് നാം കൽപ്പനയിടുന്നു, നോം ഉത്തരവിടുന്നു എന്നൊക്കെയാണ്. അങ്ങനെ ബഹുവചന പ്രയോഗം അതൊരു ബഹുമാന സൂചകമായി പ്രയോഗിക്കുന്ന, അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നിലധികം ആളുകൾ ഉള്ളതുകൊണ്ടല്ല. നസ്രാനികൾ ഈ രൂപം അള്ളാഹു സുബ്ഹാനഹു വ തആല പലയിടത്തും വലഖദ് ബഅസ്ന വ ഖലഖ്ന ഇങ്ങനെ നമ്മൾ എന്ന് പറഞ്ഞത് തെളിവ് പിടിച്ചുകൊണ്ട് അവരിൽ ചിലർ പറഞ്ഞു, നമ്മൾ എന്ന പദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവം മൂന്നെണ്ണമാണ് എന്നാണ്. അതിന് ഖുർആനാണ് തെളിവ്. വല തഖൂലു സലാസ, നിങ്ങൾ മൂന്ന് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ഖുർആനിൽ തന്നെ തൃത്വത്തിന് നസ്രാനികൾ തെളിവ് കണ്ടുപിടിച്ചത് ഈ ആയത്തുകൊണ്ടാണ്. എന്ത്? നമ്മൾ അയച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വലഖദ് ഖലഖ്ന, നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഇതൊക്കെ ബഹുവചനത്തിലാണ് പ്രയോഗിച്ചത്, അതുകൊണ്ട് അള്ളാഹു മൂന്നാണ്. വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തഖൂലു സലാസ, നിങ്ങൾ മൂന്നെന്ന് പറയാൻ പാടില്ല എന്ന് വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. എന്നിരിക്കെ ഈ ആയത്ത് തെളിവ് പിടിച്ചുകൊണ്ട് ചില ആളുകൾ മൂന്നിന് തെളിവ് കണ്ടെത്തിയതായി കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ മുത്തക്കല്ലിം ജമാഅ രൂപത്തിൽ പ്രയോഗിച്ചാൽ അതിൽ നിന്ന് യാതൊരു നിലക്ക് മൂന്നാണ് എന്ന് കിട്ടില്ല, ചിലപ്പോൾ മൂന്നിൽ കൂടുതലും വരാം. നമ്മൾ എന്ന് പറയുമ്പോൾ മൂന്നാണ് എന്നതിന് തെളിവില്ല. അപ്പോ അതിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചതാണ്. വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിലും എല്ലാ സമൂഹത്തിലും. വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ, ഉമ്മത്ത് എന്ന പദം വിശുദ്ധ ഖുർആനിൽ നാല് അർത്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഉമ്മത്ത് എന്ന പദം വിശുദ്ധ ഖുർആനിൽ നാല് അർത്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്ന് അത്താഇഫ, അത്താഇഫ എന്ന അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. ത്വാഇഫ എന്ന് പറഞ്ഞ ഒരു സംഘം, ഒരു സമൂഹം. ഈ അർത്ഥത്തിൽ ഉമ്മത്ത് എന്ന പദം പ്രയോഗിക്കാറുണ്ട്. മുസ്ലിം ഉമ്മത്ത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഈ അർത്ഥമാണ്, മുസ്ലിം സമൂഹം. ഈ അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമൂഹത്തിലും എല്ലാ കൂട്ടരിലും നാം റസൂലിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അർത്ഥം അൽ ഇമാം, നേതാവ് എന്ന അർത്ഥത്തിൽ ഉമ്മത്ത് എന്ന പദം പ്രയോഗിക്കാറുണ്ട്. അൽ ഇമാം സൂറത്തുൻ നഹലിലെ 120-ാമത്തെ ആയത്തിൽ അത് വന്നിട്ടുണ്ട്. ഉമ്മത്ത് എന്ന പദം ഇമാം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിത, ഇബ്രാഹിം നബി ഒരു ഉമ്മത്തായിരുന്നു. അതിനർത്ഥം അദ്ദേഹം ഇമാമായിരുന്നു എന്നാണ്, നേതാവായിരുന്നു, നേതൃത്വം നൽകിയ ആളായിരുന്നു. മൂന്നാമത്തെ അർത്ഥം അൽമില്ല, അൽമില്ലത്ത്, അൽമില്ലത്തു. പ്രത്യേകം ശ്രദ്ധിക്കണതിന്റെ അവസാനത്തിലുള്ള താ ഹാത്തയാണ്, ബാത്തയല്ല. അൽമില്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബൽ ഖാലു ഇന്ന വജദ്ന ആബാഅന അലാ ഉമ്മത്തിൻ. ഇന്ന വജദ്ന ആബാഅന അലാ ഉമ്മത്തിൻ. മുശ്രിക്കുകൾ അവരിലേക്ക് അബിയാക്കന്മാർ നബിമാർ വന്ന സമയത്ത് അവരോട് തൗഹീദ് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണിത്, ബൽ ഇന്ന വജദ്ന ആബാഅന അലാ ഉമ്മത്തിൻ. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ കണ്ടത് ഒരു ഉമ്മത്തിലാണ്. അവിടുത്തെ അർത്ഥം ആദർശം എന്നാണ്. അൽമില്ല, ആദർശം. ഇസ്ലാമിക മില്ലത്ത്, ഇസ്ലാമിക ആദർശം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അൽമില്ല, ആദർശം, വടി, മാർഗം. ഈ അർത്ഥത്തിൽ ഉമ്മത്തി എന്ന പദം പ്രയോഗിക്കാറുണ്ട്. സൂറത്തു അസ്സുഖ്റഫ് 22-ാമത്തെ ആയത്താണ്. സൂറത്തു അസ്സുഖ്റഫ് 22. 4-ാമത്തെ അർത്ഥം അസ്സമൻ, കാലഘട്ടം, ഒരു പ്രത്യേക സമയം. അതിന് ഉമ്മത്തി എന്ന പദം പ്രയോഗിക്കാം. അസ്സമൻ, അലിഫ് ലാം സായ്, റാന്റെ മേലെ പുള്ളി. അസ്സമൻ. സൂറത്ത് യൂസുഫ് 45-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഖാല അല്ലദി നജ മിൻഹുമ വദ്ദകറ ബഅദ ഉമ്മത്തിൻ. വദ്ദകറ ബഅദ ഉമ്മത്തിൻ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കഥ എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തോടൊപ്പം രണ്ടാളുകൾ ജയിലിൽ കടന്നു. ആ രണ്ടാളുകളിൽ ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റൊരാൾ രാജാവിന് വീഞ്ഞുകൊടുക്കുന്നയാളായി നിശ്ചയിക്കപ്പെട്ടു. ആ വ്യക്തിയോട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞിരുന്നു, നീ രാജാവിന്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ എന്നെ കുറിച്ച് നീ അവിടെ പറയണം, എന്നെ കുറിച്ച് നീ അവിടെ സ്മരിക്കണം. പക്ഷെ അയാളത് മറന്നുപോയി. അങ്ങനെ ഇരിക്കെയാണ് രാജാവ് ഒരു സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിന്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം, 7 കാലികളുമായി ബന്ധപ്പെട്ട സ്വപ്നം നിങ്ങൾക്കറിയാം. സൂറത്ത് യൂസുഫ് വായിച്ച ആളുകൾക്ക് ആ കഥ പരിചയമുണ്ടാകും. അങ്ങനെ ഈ സ്വപ്നം കണ്ടു. രാജാവ് പല ആളുകളോട് ഇതിന്റെ വ്യാഖ്യാനം ചോദിച്ചു. അപ്പൊ ആ നാട്ടിലുള്ള പണ്ഡിതന്മാർക്കൊന്നും അതിന് അർത്ഥം പറയാൻ കഴിഞ്ഞില്ല. ആ സന്ദർഭത്തിൽ വീഞ്ഞുകൊടുക്കുന്നയാൾക്ക് ഇത് ഓർമ്മ വന്നു. അതിന് പരാമർശിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വഖാലല്ലദീ നജ മിൻഹുമ വദ്ദകറ ബഅദ ഉമ്മത്തിൻ. ആ രണ്ടുപേരിൽ നിന്ന് രക്ഷപ്പെട്ടയാൾ, അയാൾ വദ്ദകറ ബഅദ ഉമ്മ, കുറച്ച് കാലഘട്ടത്തിന് ശേഷം, കുറച്ച് ഉമ്മത്തിന് ശേഷം അയാൾക്ക് ഓർമ്മ വന്നു. വദ്ദകറ ബഅദ ഉമ്മത്തിൻ, ഐ ബഅദ സമനിൻ, ഐ ബഅദ മുദ്ദത്തിൻ. കുറച്ച് സമയത്തിന് ശേഷം അയാൾക്ക്, കുറച്ച് കാലത്തിന് ശേഷം അയാൾക്ക് ഓർമ്മ വന്നു എന്നാണ് അതിന്റെ അർത്ഥം. സൂറത്ത് യൂസുഫ് 45-ാമത്തെ ആയത്താണത്. അപ്പൊ 4 അർത്ഥങ്ങളാണ് ഉമ്മത്തി എന്ന പദത്തിന് ഖുർആനിലുള്ളത്. ഒന്ന്, നമ്മളിവിടെ പറഞ്ഞ അർത്ഥം അത്താഇഫ. 2-ാമത്തെ അർത്ഥം അൽ ഇമാം, ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞത്. 3-ാമത്തെ അർത്ഥം അൽ മില്ല, ആദർശം എന്ന അർത്ഥത്തിൽ. 4-ാമത്തെ അർത്ഥം അസ്സമൻ ഔ അൽ മുദ്ദ. ഈ അർത്ഥത്തിൽ ഉമ്മത്തി എന്ന പദം പ്രയോഗിക്കപ്പെടാറുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ. റസൂലൻ, റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ശരീഅത്ത് ലഭിക്കുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ബാധ്യതയാക്കപ്പെടുകയും ചെയ്തവരാണ് റസൂൽ. റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോൾ അതിന് പിന്നെ ഒരിക്കൽ ഇൻഷാല്ലാ അതിന്റെ വിശദമായ ചർച്ചകളിലേക്ക് നമുക്ക് കടക്കാം. റസൂൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അയക്കപ്പെട്ട വ്യക്തിക്കാണ് റസൂൽ എന്ന് പറയുക. ഒരു ശരീഅത്ത് നൽകപ്പെടുകയും ആ ശരീഅത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ബാധ്യതയാക്കപ്പെടുകയും ചെയ്ത വ്യക്തികൾക്കാണ് റസൂൽ എന്ന് പറയുക. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പറഞ്ഞത് എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുകളെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നാണ്. റസൂലുകൾ ധാരാളമുണ്ട്. അവരുടെ എണ്ണം ചില ഹദീസുകളിൽ വന്നതുപോലെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽഅംബിയാഉ ഇഖ്വതുൻ ലിഅല്ലാതിൻ. അംബിയാക്കന്മാർ ഒരു പിതാവിന്റെ വ്യത്യസ്ത ഭാര്യമാരിലുണ്ടായ മക്കളാണ്. അവരുടെ പിതാവ് ഒന്നാണ്, പക്ഷേ മാതാക്കൾ വ്യത്യസ്തരാണ്. വൽഅംബിയാഉ ഇഖ്വതുൻ ലിഅല്ലാതിൻ. അല്ലാത്ത് എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ, പിതാവ് ഒരേയാളാണ്, പക്ഷേ മാതാക്കൾ വ്യത്യസ്തരാണ്. ഒരു ഒരേ വ്യക്തി പല സ്ത്രീകളെ കല്യാണം കഴിക്കുകയും അവരിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾക്കാണ് അല്ലാത്ത് എന്ന് പറയുക. വൽഅംബിയാഉ ഇഖ്വതുൻ ലിഅല്ലാത്ത്, ഉമ്മഹാതുഹും ഷത്ത, അവരുടെ മാതാക്കൾ വ്യത്യസ്തരാണ്. വദീനുഹും വാഹിദ്, എന്നാൽ അവരുടെ ദീൻ ഒന്നാണ്. ഈ ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംബിയാക്കന്മാർ ധാരാളമുണ്ട് എന്നും അവർ ഒരേ ആദർശത്തിലാണ് എന്ന കാര്യവും അറിയിച്ചു. മാത്രമല്ല ഹദീസുകളിൽ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അദ്ദേഹം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരു വ്യക്തി അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, കം കാന യാ റസൂലുള്ളാഹ് കം കാനതി റസൂൽ, റസൂലുകളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 325 റസൂലുകളാണ് ഉള്ളത്. 325 റസൂലുകളാണ് ഉള്ളത്. എന്നാൽ അമ്പിയാക്കന്മാരുടെ എണ്ണത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസിൽ ചർച്ചകളുണ്ട്, സഹീഹാണോ ദൈഫാണോ എന്നതിൽ. 150,000 പ്രവാചക നബിമാർ എന്ന് നമ്മൾ പറയാറുണ്ട്. അത് നബിമാരുടെ കണക്കാണ്, ഇത് റസൂലുകളുടെ കണക്കാണ്. നബിയേക്കാൾ ശ്രേഷ്ഠർ ആരാണ്? റസൂലാണ്. നബിയേക്കാൾ ശ്രേഷ്ഠർ റസൂലാണ്. റസൂലുകളുടെ എണ്ണം 325. ഇത് ഹദീസിൽ വന്ന കാര്യമാണ്. അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സിൽസിലത്ത് സഹീഹ എന്ന ഗ്രന്ഥത്തിൽ 2668 ഹദീസായി ഞാനിപ്പോൾ അവസാനം പറഞ്ഞ അബൂ ഉമാമയുടെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുകളുടെ എണ്ണം 325. എന്നാൽ അമ്പിയാക്കന്മാരുടെ എണ്ണം 150,000 പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത അഭിപ്രായങ്ങളും അതിലുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. റസൂലുകൾ ധാരാളമുണ്ട്. അവരിൽ എല്ലാവരിലും നമ്മൾ വിശ്വസിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞത് എത്ര റസൂലുകളാണ്? 25 റസൂലുകളുടെ പേരുകളാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക്, നിനക്ക് മുന്നേ നാം പല റസൂലുകളെയും പറഞ്ഞയച്ചിട്ടുണ്ട്. മിൻഹും മൻ ഖസസ്നാ അലൈക, അവരിൽ ചിലരുടെ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വമിൻഹും മൻ ലം നഖസസ് അലൈക, അവരിൽ ചിലരുടെ കഥ ചരിത്രം ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ പറഞ്ഞു തന്ന പ്രവാചകന്മാരുണ്ട്, അല്ലാത്തവരുണ്ട്. പറഞ്ഞു തന്ന ചരിത്രം പറയപ്പെട്ട നബിമാരുണ്ട്, അല്ലാത്തവരുമുണ്ട്. എല്ലാവരിലും മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി ലാ നുഫർഖു ബൈന അഹദിൻ മിർ റസൂലിഹി. അള്ളാഹുവിന്റെ റസൂലുകളിൽ ഒരു റസൂലിനെ മറ്റൊരു റസൂലുമായി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വേർതിരിച്ച് കാണിക്കുന്നില്ല. വലൈക്കും സലാം. എല്ലാവരിലും ഒരേപോലെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എല്ലാ റസൂലുകളും, പേര് പറയപ്പെട്ടവരാകട്ടെ അല്ലാത്തവരാകട്ടെ, എല്ലാ റസൂലുകളിലും ഒരേപോലെ നമ്മൾ വിശ്വസിക്കുന്നു. മാത്രമല്ല ഈമാനിന്റെ 6 അർക്കാനുകളിൽ ഒന്നെന്താണ്? അല്ല, ഈമാൻ ബി റസൂൽ, റസൂലുകളിലുള്ള വിശ്വാസം ഈമാനിന്റെ 6 അർക്കാനുകളിൽ ഒന്നാണ്. അർക്കാൻ എന്ന് പറഞ്ഞാൽ സ്തംഭങ്ങളിൽ ഒന്നാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനി അബ്ദുല്ലാഹ്. അനി എന്ന വാക്ക് ഇമ്മ തഫ്സീരിയ, അതൊന്നല്ലെങ്കിൽ തഫ്സീറിന് വേണ്ടി പറയപ്പെട്ടതാണ്. എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്, എന്തൊരു കാരണം കൊണ്ട്, എന്തൊരു കാര്യം കൊണ്ട്. ആ അർത്ഥമാണ് അനി എന്ന പദത്തിനുള്ളത്. അൻ ബിമഅന തഫ്സീരിയ. അനി ജ്തനിബു വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അനി അബ്ദുല്ലാഹ വജ്തനിബു അത്താഗൂത്. അനി അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് എന്നാൽ അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? അനി അബ്ദുല്ലാഹ് വജ്തനിബു അത്താഗൂത്. രണ്ട് കലിമത്തുകളാണ് ഉള്ളത്. ഒന്ന് അബ്ദുല്ലാഹ്, രണ്ട് ഇജ്തനിബു അത്താഗൂത്. ഈ രണ്ട് പദങ്ങളാണ് അമ്പിയാക്കന്മാർ എല്ലാവരും അവരുടെ സമൂഹത്തോട് പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അറിയിക്കുന്നത്. അനി അബ്ദുല്ലാഹ്, അതിന്റെ അർത്ഥം നമുക്കറിയാം. വജ്തനിബു ത്വാഗൂത്, ഇജ്തനിബു എന്ന പദം അത് കുറച്ചുകൂടി ആശയവ്യാപ്തിയുള്ള പദമാണ്, കുറച്ചുകൂടി വിശാലമായ അർത്ഥമുള്ള പദമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അനി അബ്ദുല്ലാഹ് വത്രുക്കു ത്വാഗൂത് എന്ന് പറഞ്ഞത്, നിങ്ങൾ താഗൂത്തുകളെ ഉത്തുറക്കു, നിങ്ങൾ ഉപേക്ഷിക്കണമെന്നല്ല പറഞ്ഞു. ഇജ്തനിബു, ഇജ്തനബ എന്ന പദത്തിന്റെ അർത്ഥം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൻ തകൂന ഫീ ജാനിബിൻ വത്താഗൂത് ഫീ ജാനിബിൻ ആഖർ. നീ ഒരു ഭാഗത്താണെങ്കിൽ താഗൂത്ത് മറ്റൊരു ഭാഗത്തായിരിക്കണം. പരിപൂർണമായി നിങ്ങൾക്കിടയിൽ അകലമുണ്ടായിരിക്കണം. കേവലം നീ അതിനെ ഉപേക്ഷിക്കലല്ല, രണ്ടുപേരും രണ്ടറ്റങ്ങളിലായിരിക്കണം. ഒരിക്കലും അടുത്തു നിൽക്കാവുന്ന ഒരു സാഹചര്യവും അവർക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല ഷെയ്ഖ് സാലിഹ് ഫൗസാൻ അദ്ദേഹം പറഞ്ഞു, ഇജ്തനിബു എന്ന് പറഞ്ഞാൽ താഗൂത്തിനെ നിങ്ങൾ വെടിയുകയും വേണം, അതോടൊപ്പം ആ താഗൂത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന എന്തൊക്കെ വശായിലുകൾ മാർഗങ്ങളുണ്ടോ എന്തൊക്കെ വഴികളുണ്ടോ അതും നിങ്ങൾ ഒഴിവാക്കണം. എന്നാൽ ഉത്രക്കു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കാര്യം, ഇത് ഉത്രക് എന്ന് പറഞ്ഞാൽ ഇതിനെ ഒഴിവാക്കുക എന്ന അർത്ഥം മാത്രമേ അതിനുള്ളൂ. എന്നാൽ അതേസമയം വജ്തനിബു എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിലേക്ക് നീ എത്തിപ്പെടുന്ന എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ നീ അകന്നു നിൽക്കണം. ഉദാഹരണത്തിന് വ്യഭിചാരത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വലാ തഖ്റബു അസ്-സിന, നിങ്ങൾ സിന അതിനെ ഉപേക്ഷിക്കണമെന്നല്ല, അതിലേക്ക് അടുത്തു പോകരുത്, അതിന്റെ വശായിലുകളിൽ നിന്ന് വരെ നിങ്ങൾ വിട്ടു നിൽക്കണം, അതിലേക്ക് എത്തിക്കുന്ന വഴികൾ അതുവരെ നിങ്ങൾ ഒഴിവാക്കണം. അതാണ് ഇജ്തനബ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അർത്ഥം. വജ്തനിബു അത്താഗൂത്ത്, വജ്തനിബു അത്താഗൂത്ത്. മനസ്സിലായില്ലേ? ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഉത്രുക്കു എന്ന് പറഞ്ഞില്ല അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ, മറിച്ച് വജ്തനിബു എന്നാണ് പറഞ്ഞത്. ഇത് രണ്ടും തമ്മിൽ ഉള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. വജ്തനിബു അത്താഗൂത്ത്, തഗ എന്ന പദത്തിൽ നിന്നാണ് താഗൂത്ത് എന്ന പദം വന്നിട്ടുള്ളത്. തഗ, തഗ എന്ന് പറഞ്ഞാൽ ഹുവ മുജാവസത്തുൽ ഹദ്ദി, അതിരി കവിയുന്നതിനാണ് തഗ എന്ന് പറയുക. തഗ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അതിരി കവിയ. വിശുദ്ധ ഖുർആനിൽ ഈ അർത്ഥത്തിൽ ഈ പദം വന്നിട്ടുണ്ട്. സൂറത്തുൽ ഹാഖ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇന്നാ ലമ്മ തഗൽ മാഉ, നൂഹ് നബിയുടെ സമൂഹത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞതാ, ഇന്നാ ലമ്മ തഗൽ മാഉ, നാം വെള്ളം അതിരു കവിഞ്ഞ സന്ദർഭത്തിൽ, വെള്ളം അതിന്റെ പരിധിയൊക്കെ വിട്ടിട്ട് മേലോട്ട് കടന്ന സന്ദർഭത്തിൽ, ഹമൽനാകും ഫിൽ ജാരിയ, നാം നിങ്ങളെ കപ്പലിൽ വഹിക്കുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാം. അവിടെ പ്രയോഗിച്ച പദം എന്താ? ഇന്നാ ലമ്മ തഗ അൽമാ, വെള്ളം അതിരി കവിഞ്ഞ സന്ദർഭത്തിൽ. സൂറത്തുൽ ഹാഖ 11-ാമത്തെ ആയത്താണ്. താഗൂത്ത് എന്നതിന്റെ രൂപം ഫഅലൂത്ത് എന്ന രൂപമാണ്. ഫഅല ഫഅല എന്നൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടും. താഗൂത്ത് എന്നത് ഫഅലൂത്ത് എന്ന രൂപത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. താഗൂത്തിന്റെ താരീഫായി അല്ലെങ്കിൽ അതിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അറബി വേഗതയിൽ എഴുതാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ തയ്യാറെടുത്തോളം എഴുതിക്കോളും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അത്താഗൂത്തു ഹുവ ഷൈത്താൻ, താഗൂത്ത് എന്ന് പറഞ്ഞാൽ ഷൈത്താനാണ്. ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ്. ഇക്രിമ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അൽജിബ്തു ബിലിസാനിൽ ഹബശതി ഷൈത്താൻ, അബിസീനിയക്കാരുടെ ഭാഷയിൽ, അബിസീനിയ ഭാഷയിൽ ജിബ്ത് എന്ന പദം, ഖുർആനിൽ ജിബ്ത്തും താഗൂത്തും ഒരേ സമയത്ത് പ്രയോഗിച്ച പദമാണ്. അതിൽ ആ ആയത്തിന്റെ തഫ്സീർ അദ്ദേഹം പറഞ്ഞതാണ്, അൽജിബ്ത് എന്ന പദം അബിസീനിയ പദത്തിലെ അർത്ഥമാണെങ്കിൽ ഷെയ്ത്താൻ എന്നാണ്. വത്താഗൂത്തു അൽകാഹിൻ, താഗൂത്ത് എന്ന പദത്തിന് അബിസീനിയ ഭാഷയിൽ, ഹബഷ ഭാഷയിൽ അതിന്റെ അർത്ഥം കാഹിൻ എന്നാണ്. കാഹിൻ എന്ന് പറഞ്ഞാൽ ജോൾസ്യൻ, അതല്ലെങ്കിൽ മറഞ്ഞ കാര്യം അറിയുമെന്ന് വാദിക്കുന്നവൻ, അവനാണ് കാഹിൻ. അപ്പൊ എക്രിമ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? താഗൂത്ത് എന്ന് പറഞ്ഞാൽ ഹുവൽ കാഹിൻ, അത് ജോൽസ്യനാണ്. വഖാല ജാബിർ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു സഹാബിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, കാനത്തി ത്വാഗീൻ അല്ലതി യതഹാകമൂന ഇലൈഹ ഫി ജുഹൈന വാഹിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തവാഗീത്തുകൾ അവരാരായിരുന്നു? ജുഹൈന എന്ന ഗോത്രത്തിൽ ഒരു താഗൂത്ത് ഉണ്ടായിരുന്നു. വഫി അസ്ലം വാഹിദ്, അസ്ലം ഗോത്രത്തിൽ ഒരു താഗൂത്ത് ഉണ്ടായിരുന്നു. വഫി കുല്ലി ഹയ്യിൻ വാഹിദ്, ഓരോ ഗോത്രത്തിലും ഓരോ താഗൂത്തുകൾ ഉണ്ടായിരുന്നു. അവരുടെ അടുക്കലേക്കാണ് വിധി തേടി പോവുക എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഓരോ ഗോത്രങ്ങൾക്കും ഓരോ താഗൂത്ത്. അപ്പൊ താഗൂത്തിന്റെ അർത്ഥത്തിൽ അവർ പറഞ്ഞ അർത്ഥം എന്താണ്? ഓരോ ഗോത്രങ്ങളിലും വിധി നടപ്പിലാക്കുന്ന, ഇസ്ലാമിനെതിരെ വിധി നടപ്പിലാക്കുന്ന ആളുകൾ, അവർക്കാണ് അക്കാലഘട്ടത്തിൽ താഗൂത്ത് എന്ന് വിളിച്ചിരുന്നത് എന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്ന, കുഹാനും യൻസിലു അലൈഹിം ഷൈത്താൻ, ഷൈത്താൻ ഇറങ്ങാറുണ്ടായിരുന്ന ജോത്സ്യന്മാരെയായിരുന്നു ഞങ്ങൾ താഗൂത്ത് എന്ന് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ്. വഖാല മുജാഹിദ്, മുജാഹിദ് റഹിമഹുള്ള, അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ് അദ്ദേഹം. ഇബ്നു അബ്ബാസിന്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ രണ്ട് തവണ തഫ്സീർ പറഞ്ഞുകൊടുത്ത് പരിശോധിച്ച വ്യക്തിയാണ് ഇമാം മുജാഹിദ് റഹിമഹുള്ള. അദ്ദേഹം പറഞ്ഞു, അത്താഗൂത്തു, താഗൂത്ത് എന്ന് പറഞ്ഞാൽ ഷൈത്താനാണ്, ഫീ സൂറത്തി ഇൻസാനിൻ, മനുഷ്യന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ഷൈത്താനാണ് താഗൂത്ത്. യതഹാകമൂന ഇലൈഹി, അയാളുടെ അടുക്കലേക്ക് ജനങ്ങൾ വിധി തേടിപ്പോകുന്നു. അങ്ങനെയുള്ള ഷൈത്താൻ മനുഷ്യരൂപത്തിൽ വന്ന് ജനങ്ങളെ ഭരിക്കുന്ന ആളുകൾക്കാണ് താഗൂത്ത് എന്ന് പറയുക എന്നാണ് ഇമാം മുജാഹിദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം. യതഹാകമൂന ഇലൈഹി എന്നാണ് അദ്ദേഹത്തിന്റെ അടുക്ക, ആ താഗൂത്തിന്റെ അടുക്കലേക്ക്, അയാളുടെ അടുക്കലേക്ക് വിധി തേടിപ്പോകുന്നു. وقال مالك امام مالك بن انس رحمه الله അദ്ദേഹം പറഞ്ഞു, الطاغوت كل ما عبد من دون الله, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെട്ട എല്ലാ വസ്തുക്കളും താഗൂത്തുകളാണ്. അപ്പോൾ വിഗ്രഹം പെടും. ഇത് കുറച്ചുകൂടി വിശാലമായ പദമാണ്. നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, തഫ്സീറുകളിൽ പണ്ഡിതന്മാർ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു പദത്തിന് തഫ്സീർ പറയുമ്പോൾ ആ വാക്കിൽ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയും. ഉദാഹരണത്തിന് അഹ്ദിന സ്വറാത്തൽ മുസ്തഖീം, ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞ സന്ദർഭത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, സ്വറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം റസൂലുള്ളയുടെ സുന്നത്ത്. വേറെ ചില ആളുകൾ പറഞ്ഞു അത് ഖുർആനാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു അതിന്റെ ഉദ്ദേശം ഇസ്ലാമാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും പിൻപറ്റലാണ്. ഖുർആനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അത് സുന്നത്ത് പിൻപറ്റൽ പെടും. സുന്നത്തിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പെടും. ഇത് പരസ്പര ബന്ധിതമാണ്. അതിന്റെ അർത്ഥം സുറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അർത്ഥം മാത്രമേ അതിൽ പറയാൻ പാടുള്ളൂ എന്നല്ല, മറിച്ച് അവയൊക്കെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളാണ്. അതെല്ലാം ഒരൊറ്റ പരിധിയിൽ പെടും. ഈ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ്. ഷെയ്ത്താൻ ഇതിൽ പെടും. ജോൽസ്യൻ താഗൂത്ത് എന്ന പദത്തിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ അള്ളാഹുവിന് പുറമെ വിധി തേടപ്പെടുന്ന ആളുകൾ അവരിതിൽ ഉൾപ്പെടും. അള്ളാഹുവിന് പുറമെയുള്ള അവനിറക്കിയതല്ലാത്ത വിധി കൊണ്ട് വിധിക്കുന്ന ആളുകൾ അവരിതിൽ ഉൾപ്പെടും. ഇങ്ങനെ ഈ പറയുന്ന തഫ്സീറുകൾ എന്തൊക്കെ പറയുന്നത് അതൊക്കെ പെടും. ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, കുല്ലു മാ ഉബിദ മിൻ ദൂനില്ലാ ഫഹുവ താഗൂത്ത്, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെട്ട എല്ലാ വസ്തുക്കളും താഗൂത്താണ് എന്ന് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു. ഇത് കുറച്ചുകൂടി പ്രസിദ്ധമായ താരീഫാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, വത്താഗൂത്തു അശ്ശൈത്താനു വൽ വഥൻ, താഗൂത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ത്താനും വിഗ്രഹങ്ങളും ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇതൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഇനി ധാരാളം അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തഫ്സീർ തബറിയും അതുപോലെ തന്നെ ഇബ്നു ബി ഹാത്തിമിന്റെ തഫ്സീറും ഒക്കെ പരിശോധിച്ചാൽ ധാരാളം അഭിപ്രായങ്ങൾ വേറെയും കാണാൻ സാധിക്കും. ചില അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. താഗൂത്ത് എന്ന പദത്തിന് കുറച്ചുകൂടി വിശാലമായ അർത്ഥം നൽകിയത്, കുറച്ചുകൂടി അതിനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന അർത്ഥം നൽകിയത് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞു, എഴുതിയെടുത്തോളൂ, അത്താഗൂത്തു കുല്ലു മാ തജാവസ ബിഹി അൽ അബ്ദു ഹദ്ദഹു മിൻ മത്ബൂഇൻ ഔ മഅബൂദിൻ ഔ മുതാഇൻ. അടുത്ത് കുട്ടികളത് താരിഫ് മുന്നേ പഠിച്ചതാണ്. കുല്ലു മാ തജാവസ ബിഹി അൽ അബ്ദു ഹദ്ദഹു മിൻ മത്ബൂഇൻ മീം താ ബാ വാവ് ഐന്. ഇവിടെ കിതാബുണ്ട് തഅലീമു സുബ്യാൻ എന്നിട്ട് കുട്ടിയോട് ചോദിച്ചാൽ അവർ എടുത്തരും. ആ കിതാബിൽ ഈ താരിഫ് ഇതേപോലെ തന്നെ ഉണ്ട്. കൊല്ലു മാറ്റ ഇവിടെ ഉണ്ട്, ഈ പുസ്തകം ഇവിടെ തന്നെ ഉണ്ട്. ഈ ഡെഫിനിഷൻ അതിലുണ്ട്. മലയാളത്തിലുള്ള അത്തവഹീദിലും ഇത് ഉണ്ട്. ഇത് മാത്രമല്ല, കിതാബ് തവഹീദിൽ ഈ താരിഫ് ഷെയ്ഖ് ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് എടുത്തു കൊടുത്തിട്ടുണ്ട്. കൊല്ലു മാറ്റ ജാ ബിഹിൽ അബ്ദു ഹദ്ദഹു മിൻ മത്ബൂഇൻ ഔ മുതാഇൻ متبوع أو معبود أو مطاع أو معبود أو مطاع إذا أنا طاغوت أنا دندى نروجن إذا أكتمي بديشين أنا مكبي منشلا وندر طاغوت أنا بشيل منشلا كني كورتشون أنا مصدقك كل ما تجاوز به العبد حده كل إنه بارني لندن إلا ما تجاوز به العبد حده ഏതൊക്കെ കാര്യത്തിൽ കുല്ലുമ എന്തൊക്കെ കാര്യത്തിൽ തജാവസ ബിഹിൽ അബ്ദു അടിമ തജാവസ എന്ന് പറഞ്ഞാൽ അതിരു കവിയ വിട്ടുകിടക്ക ഹദ്ദഹു അവന്റെ അതിര് വിട്ടുകടന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ഒരടിമ തന്റെ അതിര് വിട്ടുകടന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ മിൻ മഅബൂദിൻ ഒന്ന് ഇബാദത്ത് നൽകപ്പെടുന്ന കാര്യത്തിൽ ഒരു അടിമ ഏതൊന്നിനെയൊക്കെ വിട്ടുകടന്നിട്ടുണ്ടോ അവൻ നിശ്ചയിച്ച അതിര് ഏതൊക്കെ കാര്യത്തിൽ വിട്ടുകടന്നിട്ടുണ്ടോ അതൊക്കെ താഗൂത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇബാദത്തിന്റെ കാര്യത്തിൽ ഒരു അടിമക്ക് നിശ്ചയിച്ചിട്ടുള്ള പരിധി ഏതുവരെയാണ് ഇബാദത്ത് അല്ലാഹുക്ക് മാത്രമേ പാടുള്ളൂ അതാണ് പരിധി ആ പരിധി ഒരാൾ വിട്ടുകടക്കാണ് അല്ലാഹു അല്ലാത്തവർക്കാണ് ഇബാദത്ത് കൊടുത്തു അതെന്തായി താഗൂത്തായി മനസ്സിലായില്ലേ ഒരു അടിമ അവന് നിശ്ചയിക്കപ്പെട്ട മൂന്ന് വിഷയങ്ങളുണ്ട് ആ മൂന്ന് വിഷയങ്ങളിൽ അവൻ അതിര് കവിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ അതിര് കവിഞ്ഞാൽ ഏത് കാര്യത്തിലാണോ അത് അവന്റെ താഗൂത്തെ അതിൽ ഒന്നാമത്തെ കാര്യം മിൻ മഅബൂദ് ഇബാദത്ത് നൽകപ്പെടുന്നവയുടെ കാര്യത്തിൽ ഒരു അടിമ അവന്റെ അതിര് കവിഞ്ഞു കഴിഞ്ഞാൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം താഗൂത്തായി ഉദാഹരണത്തിന് വിഗ്രഹങ്ങളെ ഒരാൾ ആരാധിക്കാം അള്ളാഹു സുബ്ഹാനഹു തആല ഇബാദത്തിന്റെ കാര്യത്തിൽ അവൻ നിശ്ചയിച്ചിട്ടുള്ള പരിധി ഏതാണ് നീ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം വേറൊരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു യാ അയ്യുഹാ നാസ് ഇബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ഈ ആയത്തുകളൊക്കെ വ്യക്തമാണ് എന്ത് ഇബാദത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം നൽകാവുന്ന അതാണ് അതിന്റെ പരിധി ഇബാദത്തിന്റെ കാര്യത്തിലുള്ള പരിധി എന്താണ് അള്ളാഹുക്ക് മാത്രമേ പാടുള്ളൂ ആ പരിധി അവൻ വിട്ടുകടന്നാൽ ഏതൊരു കാര്യത്തിലാണോ അവനത് വിട്ടുകടന്നത് അത് അവന്റെ താഗൂത്ത് മനസ്സിലായില്ലേ ഏതൊരു കാര്യത്തിലാണോ അല്ലാഹ് നിശ്ചയിച്ച ആ പരിധി അവൻ വിട്ടുകടക്കുന്നത് അത് അവന്റെ താഗൂത്ത് കുല്ലു മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു മിൻ മഅബൂദ് ഔ മുതാഇൻ ഔ മുതാഇൻ അതല്ലെങ്കിൽ അനുസരണത്തിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അനുസരിക്കപ്പെടുന്ന കാര്യത്തിൽ അനുസരണയുടെ കാര്യത്തിൽ അള്ളാഹു നിശ്ചയിച്ച പരിധിക്ക് അപ്പുറത്തേക്ക് അവൻ കടന്നു കഴിഞ്ഞാൽ അതവന്റെ താഗൂത്തായി ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള അനുസരണത്തിന്റെ കാര്യത്തിലുള്ള പരിധി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ താഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ സൃഷ്ടിക്ക് അനുസരണമില്ല ഒരാൾക്കും അനുസരണമില്ല എന്നാൽ ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ധിക്കരിക്കുകയാണ് അവൻ ഇത് തെറ്റാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടൊന്നുമല്ല മറിച്ച് അള്ളാഹുവിനെതിരെ ഇയാളെ അനുസരിക്കൽ എനിക്ക് അനുവദനീയമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് എതിരായി മറ്റൊരാളെ അനുസരിച്ചു കഴിഞ്ഞാൽ അതവന്റെ താഗൂത്തായി അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾ ആ നിയമങ്ങൾക്കെതിരായി ഒരാൾ അള്ളാഹു ഇറക്കിയതല്ലാത്ത നിയമങ്ങളെ അനുസരിക്കുകയാണ് എങ്ങനെയാണ് അവൻ അനുസരിക്കുന്നത് കേവലം അവന്റെ ഹവക്ക് വേണ്ടിയിട്ടല്ല അവന്റെ ദേഹേച്ഛയല്ല മറിച്ച് അവൻ വിശ്വസിക്കുന്നു എനിക്ക് അള്ളാഹുവിന് എതിരായിക്കൊണ്ട് ഇയാളെ അനുസരിക്കാൻ അനുവാദമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ അനുസരിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ കാര്യത്തിൽ താഗൂത്തായി മാറും ഉദാഹരണത്തിന് മനുഷ്യനിർമ്മിത ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഭരണസംഹിതകൾ കമ്മ്യൂണിസം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ നിയമത്തിന് എതിരായിക്കൊണ്ട് കമ്മ്യൂണിസത്തെ അനുസരിക്കുകയാണ് അയാൾ പറയുന്നു ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അനുസരിക്കൽ എനിക്ക് അനുവദനീയമാണ് ഇതിന് യാതൊരു തെറ്റുമില്ല അള്ളാഹുവിന്റെ നിയമത്തിന് എതിരാണ് ഇത് പക്ഷെ ഞാൻ ഇതിനനുസരിക്കുന്നു എന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അനുസരണത്തിന്റെ കാര്യത്തിൽ അയാൾ അള്ളാഹു നിശ്ചയിച്ച പരിധി ലംഘിച്ചിരിക്കുന്നു എന്താണ് അള്ളാഹു നിശ്ചയിച്ച പരിധി ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയതി അൽ ഖാലിഖ് സൃഷ്ടാവിനെ ഖാലിഖിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ സൃഷ്ടിക്ക് അനുസരണമില്ല. ആ പരിധി അയാൾ ലംഘിച്ചു. അതല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു സാഹിറിനെ അനുസരിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു തആല സാഹിറിനെ അനുസരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സിഹർ പഠിക്കൽ പോലും കുഫറാണ് എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ഒരാൾ അയാളുടെ ജീവിതത്തിൽ കുറെ പ്രയാസങ്ങൾ ഉണ്ടായി, ഒരു സാഹിറിന്റെ അടുക്കൽ അയാൾ പോയി. സാഹിർ പറയണം, ഇന്ന ഇന്ന രൂപത്തിലൊക്കെ നീ ചെയ്യണം, ഒരു കോഴിനെ അറുത്തിട്ട് അതിന്റെ രക്തം ഇന്ന സ്ഥലത്ത് കൊണ്ടുവെക്കണം, ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയാൾ കൽപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് എതിരായിക്കൊണ്ട് ആ സാഹിറിനെ അയാൾ അനുസരിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അള്ളാഹു നിശ്ചയിച്ച പരിധിക്ക് അപ്പുറം കടക്കല. അയാളുടെ കാര്യത്തിൽ ആ സാഹിർ എന്തായിത്തീർന്നു? താഗൂത്തായിത്തീർന്നു. كُلُّ مَا تَجَاوَزَ بِهِ الْعَبْدُ حَدَّهُ مِنْ مَعْبُودٍ أَوْ مُطَاعٍ أَوْ مَتْبُوعٍ. മത്ബൂഇ എന്ന് പറഞ്ഞാൽ, മുത്താഉം മത്ബൂഉം തമ്മിലുള്ള ചെറിയ വ്യത്യാസം, ഇത്തിബാഇ എന്നത് എല്ലാ കാര്യത്തിലുമുള്ള അനുസരണമാണ്. താഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഷയത്തിൽ പരിപൂർണമായി അള്ളാഹുവിനെതിരായി അനുസരിക്കലാണ്. ഔ മത്ബൂഇൻ, ഇത്തിബാഇ ചെയ്യപ്പെടുന്ന കാര്യത്തിൽ ഒരാൾ അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ച പരിധിക്ക് അപ്പുറത്തേക്ക് കടന്നു. ഇത്തിബാഇ ആർക്ക് മാത്രമേ ഉള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതം പരിപൂർണമായി ഒരാൾക്ക് ഒരാളെപ്പോലെ ഒരാളെ പിൻപറ്റുക എന്നത് നമ്മൾ ആർക്കെങ്കിലും കരാർ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. വേറെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ അനുസരണം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വാഗ്ദാനം ചെയ്തിട്ടില്ല. അത് ഇമാമുമാരാകട്ടെ, ഉലമാക്കളാകട്ടെ, ആർക്കും എന്തില്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നത് പോലെ അവിടുത്തെ പരിപൂർണമായി ഇത്തിബാ ചെയ്യുന്നത് പോലെ മറ്റൊരാൾക്കും ഇത്തിബാ ഇല്ല. റസൂലുള്ള പറഞ്ഞതിനോട് യോജിച്ചവർ പറഞ്ഞാൽ മാത്രമേ അനുസരിക്കുള്ളൂ. ഈ രൂപത്തിൽ പരിപൂർണമായ ഇത്തിബാ അള്ളാഹുവിന്റെ റസൂലിന് പകരമോ ഒരാൾക്ക് നൽകിയാൽ, ഉദാഹരണത്തിന് ഇമാമുമാർക്കോ അതല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്കോ മറ്റോ നൽകിക്കഴിഞ്ഞാൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം താഗൂത്താവും. ഉദാഹരണത്തിന് നസ്രാനികൾ, അവരാരെയാണ് ആരാധിച്ചത്? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും നഅം ബാക്കി എന്താണ് അർബാബൻ മിൻ ദൂനില്ലാഹ്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അവരവരുടെ അഹ്ബാറുകളെയും റുഹ്ബാനുകളെയും, അഹ്ബാർ എന്ന് പറഞ്ഞാൽ യഹൂദരിലെ പണ്ഡിതന്മാരാണ്, റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ നസ്രാനികളിലെ പണ്ഡിതന്മാരാണ്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും, അവർ തങ്ങളുടെ പണ്ഡിത പുരോഹിതന്മാരെ അർബാബൻ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെയുള്ള റബ്ബുകളാക്കി സ്വീകരിച്ചു. എങ്ങനെയാ റബ്ബുകളാക്കി സ്വീകരിച്ചത്? അള്ളാഹ് ഹലാലാണെന്ന് പറഞ്ഞത് ഹറാമാക്കിയാൽ ഇവരെ ഹറാമാക്കിയാൽ ഇവർ സ്വീകരിക്കും. അതിലൂടെ അവർ പണ്ഡിത പുരോഹിതന്മാർ നസ്രാനികളുടെ താഗൂത്തുകളായി. മനസ്സിലായോ നിങ്ങൾക്ക്? പരിപൂർണമായി അവരവരെ പിൻവിട്ടുന്ന അവസ്ഥയിലേക്ക് വന്നു. മുസ്ലിം ഉമ്മത്തിൽ ആ രൂപം ഉണ്ടായിട്ടുണ്ട്. ഇമാമുമാരെ കണ്ണടച്ച് തഖ്ലീദ് ചെയ്യുന്ന വിഷയത്തിൽ ചില മദ്ഹബി തഖ്ലീദിന്റെ ആളുകൾ പറഞ്ഞു പറഞ്ഞ് എവിടം വരെ പോയി? അവർ പറഞ്ഞു, ഞങ്ങളുടെ ഇമാം പറഞ്ഞതിനെതിരായ ഖുർആനിലോ സുന്നത്തിലോ ഒരു കാര്യം കണ്ടുകഴിഞ്ഞാൽ അതൊന്നല്ലെങ്കിൽ മൻസൂഖാണ് എന്ന് പറഞ്ഞാൽ വിധി ദുർബലമാക്കപ്പെട്ടതാണ്, അതല്ലെങ്കിൽ ആ വിധി ആ ഹദീസ് ദഈഫാണ്, അതല്ലെങ്കിൽ ഞങ്ങൾ ആയത്ത് ആ ഹദീസ് അത് ഇമാമിന്റെ വാക്കിന് അനുയോജ്യമായ രൂപത്തിൽ വ്യാഖ്യാനിക്കും എന്നുവരെ പറഞ്ഞ ആളുകളുണ്ട്. പറഞ്ഞാൽ ഇമാം പറഞ്ഞതിന് വ്യക്തമായി എതിരായിക്കൊണ്ട് തന്നെ ഖുർആനിലോ ഹദീസിലോ ആയത്തുകളോ ഹദീസുകളോ കണ്ടു കഴിഞ്ഞാൽ അവരതിനെ തീർത്തും നിഷേധിക്കും. ഇത് യഥാർത്ഥത്തിൽ എന്താണ്? അവരുടെ താഗൂത്തിന്റെ പരിധിയിലേക്ക് അവർ, അല്ലെങ്കിൽ അവരുടെ റബ്ബിന്റെ പരിധിയിലേക്ക് അവർ ഇമാമുമാരെ ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇൻഷാ അള്ളാഹ് നമുക്ക് നമസ്കാരത്തിന് ശേഷം എടുക്കാം. അല്ലാഹു മുഹമ്മദ്.